പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ആത്മീയഗ്രഹമായി പണിയപ്പെടുന്നവർ എന്നുള്ളൊരു ചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ പത്രോസ് ഇവിടെ വിശദമാക്കുന്നത്. നമ്മെ ഒരാത്മീയ ഗ്രഹമായി പണിയപ്പെടുന്ന അനുഭവത്തിലേക്കാണ് നമ്മെ തിരഞ്ഞെടുത്തത്. എത്ര ശ്രേഷ്ഠമായൊരു അനുഭവമാണത്. പ്രിയരെ, നാം ആര്, നമ്മുടെ സ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ എന്താണ് എന്നിവ വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അത്ര ശ്രേഷ്ഠമേറിയ ഒരു വചനമാണിത്. നാം ആരായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം ആരാണ്. പ്രൈസ് ദി ലോർഡ്. നാം മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ കല്ലായിരുന്നു, കാട്ടൊലിവായിരുന്നു, കോപപാത്രങ്ങളായിരുന്നു, പാപികളും ദോഷികളും അധർമ്മികളുമായിരുന്നു. എന്നാൽ കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മെ രക്ഷിച്ച് നമ്മെ ജീവനുള്ള കല്ലുകളാക്കി. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വേദഭാഗത്തിൽ അങ്ങനെയാണല്ലോ നമുക്ക് വായിച്ച് കേൾപ്പനടിയായത്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി. കർത്താവിനെക്കുറിച്ചാണ് പ്രാരംഭ ഭാഗത്ത് പറയുന്നത്. കർത്താവിനെ മനുഷ്യർ തള്ളിയ കല്ലായിരുന്നു എങ്കിലും, പ്രൈസ് ദി ലോർഡ്, ആ കല്ല്, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവനുണ്ടാകേണ്ടതിനുമാണ് വന്നത്. കർത്താവാണ് യഥാർത്ഥമായ ജീവനുള്ള കല്ല്. ജീവൻ നൽകുവാൻ കഴിവുള്ളവൻ, ശക്തനായവൻ, അധികാരിയായവൻ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവിനെ ജീവനുള്ള കല്ലെന്ന് പറയാൻ കഴിയുന്നത്. ആ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ അവൻ ജീവനുള്ള കല്ലുകളാക്കി. എന്തിനു വേണ്ടിയാണ്? ഒരാത്മീയ ഗ്രഹമായി പണിതെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് ക്രൂശിച്ചൊല്ല രക്തത്താൽ നമ്മെ രക്ഷിച്ച് ജീവനുള്ള കല്ലുകളാക്കിയതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് നമ്മെ ഒരാത്മീയ ഗ്രഹത്തിൻ്റെ ഭാഗമാക്കുന്നു. ഈ ഗ്രഹമാകട്ടെ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നാം വായിച്ച വേദഭാഗം അവസാനിപ്പിക്കുന്നതാണ് അങ്ങനെയാണല്ലോ, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു, പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗ്രഹം എങ്ങനെയാണ് പണിയപ്പെടുന്നത്? അത് യേശു ക്രിസ്തു മുഖാന്തരമാണ് പണിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള, യേശു ക്രിസ്തു മുഖാന്തരം പണിയപ്പെടുന്ന ആത്മീയഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗമാക്കി അതിൻ്റെ ജീവനുള്ള കല്ലുകളാക്കി നമ്മെ തീർത്തു. നിർജീവന്മാരായിരുന്ന നമ്മെ, കോപികളായിരുന്ന നമ്മെ, പാപികളായിരുന്ന നമ്മെ ജീവനുള്ള കല്ല യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ച് ആത്മീയഗ്രഹത്തിൻ്റെ ഒരു ഭാഗമായി ജീവനുള്ള കല്ലുകളാക്കി ചേർത്ത് പണിയുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. അതെന്തിനു വേണ്ടിയാണ് നമ്മെ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാണ് ആത്മീയഗ്രഹം പണിയപ്പെടുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനാണ് പണിയപ്പെടുന്നത്. ഇനിയും ഈ ആത്മീയഗ്രഹത്തിൻ്റെ പണി, അതിൻ്റെ പണിക്കാർ, പണിയപ്പെടുന്ന വസ്തുക്കൾ, അതിൻ്റെ അടിസ്ഥാനം, ഇവയെല്ലാം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗമുണ്ട്. അതും കൂടെ ഒന്ന് വായിക്കട്ടെ. പ്രൈസ് ദി എഫേസ്യ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 2 അധ്യായം 19-22 വാക്യങ്ങളാണത്. ആ വാക്യങ്ങളിൽ, വചനങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ആത്മീയഗ്രഹത്തിൻ്റെ പണി എങ്ങനെയാണ്, അതിൻ്റെ പണിക്കാരാരാണ്, പണിയപ്പെടുന്ന വസ്തുക്കൾ എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് പണിയപ്പെടുന്നത്. ഇവയെല്ലാം വ്യക്തമാക്കിയിരിക്കുന്ന വചനമാണത്. ശ്രദ്ധിക്കുക, 19-ാം വാക്യം എഫേസ്യർ രണ്ടാമധ്യായം 19 വാക്യങ്ങൾ. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിനെ ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ പണിയുടെ പണിക്കാരാരാണ്? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? പ്രൈസ് ദ ലോർഡിൻ്റെ മൂലക്കല്ലെന്താണ്? എങ്ങനെയാണ് പണിയുന്നത്? എന്തിനു വേണ്ടിയാണ് പണിയുന്നത്? എല്ലാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണല്ലോ അത്. ആരാണ് മൂലക്കല്ല്? ഈ കെട്ടിടത്തിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ഇനി അടുത്തത്, ആരാണ് ഇതിൻ്റെ അടിസ്ഥാന കല്ലുകൾ? അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാന കല്ലുകൾ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഈ ശ്രേഷ്ഠമായ പണിയുടെ ഭാഗമാക്കി നമ്മെ തീർത്തത് എന്തിനു വേണ്ടിയാണ്? കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുവാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളുമായി പണിയപ്പെടുന്ന, ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിയപ്പെടുന്ന ആത്മീയ ഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ, ആത്മീയ ഗ്രഹത്തിൻ്റെ ഒരു കല്ലായി തീരുവാൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മയും തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠമേറിയ ആ പദവിയെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നാം ആരാണ്, ഇപ്പോൾ എവിടെയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മെ നിർത്തിയിരിക്കുന്നതെന്ന് പ്രൈസ് ദ ലോർഡ് നാം മറന്നു പോകരുത്. ക്രിസ്തു യേശു മൂലക്കല്ലായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നീ അടിസ്ഥാന കല്മേൽ പണിയപ്പെടുന്ന വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു ശിലയാണ്, ഒരു കല്ലാണ് പ്രിയരെ ഞാനും നാം ഓരോരുത്തരും. പ്രൈസ് ദ ലോർഡ്. ആ പദവി മറക്കാതെ ഏറിയ ഉത്തരവാദിത്വത്തോടുകൂടി പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യുക്തമായി ചേർന്ന് ഈ ആത്മീയഗ്രഹം ഒന്നിച്ച് പണിയപ്പെടുന്ന അനുഭവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങൾ കാട്ടുളിവുകളായിരുന്നു, കാട്ടുമുന്തിരിയായിരുന്നു, ഹല്ലേലൂയ, തള്ളിക്കളഞ്ഞ കല്ലുകളായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഹല്ലേലൂയ ദൈവിക ഗ്രഹത്തിൻ്റെ, ആത്മീയ ഗ്രഹത്തിൻ്റെ ഒരു ശിലകളാക്കി ഞങ്ങളെ തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലു, അതിലുറച്ച് നിന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.